ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കേരളത്തിൽ ഇന്നലെ പത്രിക സമർപ്പിച്ചത് 20 പേർ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിൽ ഇന്ന് ഈസ്റ്റർ. ആശംസ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഗാസ മുനമ്പിൽ കുടുങ്ങിയ 9,000-ൽപരം രോഗികളെ ഒഴിപ്പിക്കാൻ ഇസ്രായേലിന്റെ അനുമതി ആവശ്യപ്പെട്ട് ലോകാരോഗ്യ സംഘടന. മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യത്തിന്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. ആദ്യഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി ഇന്നലെ അവസാനിച്ചു. സിക്കിം അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയും അവസാനിച്ചു. പത്രികാ സമർപ്പണം ബുധനാഴ്ച പൂർത്തിയായിരുന്നു. സൂക്ഷ്മ പരിശോധന വ്യാഴാഴ്ച നടന്നു. ആദ്യഘട്ടത്തിൽ 17 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. സിക്കിം അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും. കടുത്ത ചൂടിനെ വെല്ലുന്ന ആവേശത്തോടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമായി തുടരുന്നു. വിവിധ മണ്ഡലങ്ങളിലായി ഇന്നലെ 20 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാലക്കുടിയിൽ 5, കോഴിക്കോട്ട് 4 പത്രിക ലഭിച്ചു. പത്തനംതിട്ടയിലും മലപ്പുറത്തും 3, ആറ്റിങ്ങലിലും കോട്ടയത്തും 2, എറണാകുളത്ത് 1 പത്രികയുമാണ് നൽകിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥികളായി പത്തനംതിട്ടയിൽ ഡോ ടി എം തോമസ് ഐസക്, ചാലക്കുടിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ്, മലപ്പുറത്ത് വി വസീഫ് എന്നിവർ ഇന്നലെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. എൻഡിഎ സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ, കെ എസ് രാധാകൃഷ്ണൻ, എം അബ്ദുൾ സലാം എന്നിവരും പത്രിക സമർപ്പിച്ചു. യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ കോഴിക്കോട്ട് പത്രിക നൽകി. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 89 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. 5-ാം തീയതി സൂക്ഷ്മ പരിശോധന നടക്കും. 8-ാം തീയതി വരെയാണ് പത്രിക പിൻവലിക്കാവുന്നത്. ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. 3 പ്രമുഖ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനം ആരംഭിച്ചു. ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ഉച്ചസമയത്തെ യാത്ര പരമാവധി ഒഴിവാക്കിയാണ് പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. മീററ്റ് ലോക്സഭാ മണ്ഡലത്തിൽ രാമായൺ ടിവി സീരിയലിൽ ശ്രീരാമന്റെ വേഷമിട്ട അരുൺ ഗോവിലാണ് ബിജെപി സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, രാഷ്ട്രീയ ലോക്ദൾ അധ്യക്ഷൻ ജയന്ത് ചൌധരി തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. 7 ഘട്ടമായാണ് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 80 പാർലമെന്റ് മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളുടെ പുതിയ പട്ടിക ബിജെപി പുറത്തിറക്കി. കട്ടക്കിൽ നിന്നും ഭർതൃഹരി മഹ്താബ് മത്സരിക്കും. അമൃത്സറിൽ നിന്നും യുഎസിലെ മുൻ ഇന്ത്യൻ അംബാസഡർ അരുൺജിത് സിംഗ് സന്ധു ജനവിധി തേടും. ഫരീദ്കോട്ടിൽ ഹൻസ് രാജ് ഹൻസ്, പാട്യാലയിൽ പ്രണീത് കൌർ, ലുധിയാനയിൽ രവ്നീത് സിംഗ് ബിട്ടു, ജലന്ധറിൽ സുശീൽ കുമാർ റിങ്കു എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബീഹാറിൽ ആദ്യഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 മണ്ഡലങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 39 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഗയ, ജാമുവി, നവാദ, ഔറംഗബാദ് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഔറംഗബാദിൽ 21 പേർ പത്രിക സമർപ്പിച്ചതിൽ 12 നിരസിച്ചു. ഗയയിൽ 22 പത്രികകൾ നൽകിയതിൽ 7 തള്ളി. നവാദയിൽ 9 പത്രികകൾ നിരസിച്ചു. ഇവിടെ 17 പേരാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. ജാമുവിയിൽ 12 പേർ പത്രിക സമർപ്പിച്ചു, 5 തള്ളി. ഏപ്രിൽ 19 ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്. തമിഴ്നാട്ടിൽ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ 1095 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ 1077 പേരുടെ പത്രികകൾ സ്വീകരിച്ചു. ഒരു റിപ്പോർട്ട്.
തമിഴ്നാട്ടിൽ 1063 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 20 പേർ പത്രിക പിൻവലിച്ചതോടെയാണിത്. കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 22 പേർ പത്രിക സമർപ്പിച്ചതിൽ 8 പേരുടെ പത്രിക തള്ളി. ആകെയുള്ള 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ 962 പുരുഷന്മാരും 113 സ്ത്രീകളും ജനവിധി തേടുന്നു. കരൂരിൽ 56 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. നാമക്കലിൽ 48 പേരുണ്ട്. കോയമ്പത്തൂരിൽ 43 സ്ഥാനാർത്ഥികളാണുള്ളത്. കാഞ്ചീപുരത്തും തഞ്ചാവൂരിലും 13 സ്ഥാനാർത്ഥികൾ വീതമുണ്ട്. ഏപ്രിൽ 19 ഒറ്റഘട്ടമായാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ്. വിളവൻകോട് ഉപതെരഞ്ഞെടുപ്പും അന്ന് നടക്കും. 1,000,000-ലധികം കന്നി വോട്ടർമാരാണ് തമിഴ്നാട്ടിലുള്ളത്. 85 വയസ്സ് കഴിഞ്ഞ 600,000-ലധികം വോട്ടർമാരുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മഹാരാഷ്ട്രയിലെ ബരാമതി ലോക്സഭാ മണ്ഡലത്തിൽ എൻസിപി അജിത് പവാർ വിഭാഗത്തിലെ സുനേത്ര പവാർ മത്സരിക്കും. എൻസിപി ശരത്ചന്ദ്ര പവാർ വിഭാഗം 5 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അജിത് പവാർ വിഭാഗത്തിന്റെ പ്രഖ്യാപനം. ശരത്ചന്ദ്ര പവാർ വിഭാഗത്തിനുവേണ്ടി ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേയാണ് ബരാമതിയിൽ മത്സരിക്കുന്നത്. ബീഹാറിൽ പ്രതിപക്ഷ മഹാസഖ്യവുമായുള്ള സീറ്റ് ധാരണയെ തുടർന്ന് ഇടതു പാർട്ടിയായ സിപിഐഎമ്മിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അറ, നളന്ദ, കാരക്കട്ട് എന്നീ മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ പാർട്ടി മത്സരിക്കും. അറ പാർലമെന്റ് മണ്ഡലത്തിൽ സുദാമ പ്രസാദും നളന്ദ മണ്ഡലത്തിൽ സന്ദീപ് സൌരവും മത്സരിക്കും. ഇരുവരും പാർട്ടി എംഎൽഎമാർ കൂടിയാണ്. കാരക്കട്ട് ലോക്സഭാ മണ്ഡലത്തിൽ രാജാറാം സിംഗ് മത്സരിക്കുമെന്നും പാർട്ടി വക്താവ് അറിയിച്ചു. ഒഡീഷയിൽ കേന്ദ്രപാറ എംപി അനുഭവ് മൊഹന്തി ബിജു ജനതാദളിൽ നിന്ന് രാജിവച്ചു. പാർട്ടിയിൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ ഏപ്രിൽ 19 നടക്കുന്ന ആദ്യഘട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 55 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇന്നലെ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം അൽമോറ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അർജുൻ ദേവ് പത്രിക പിൻവലിച്ചു. ജോലിയിൽ വീഴ്ച വരുത്തിയ തെരഞ്ഞെടുപ്പ് ഫ്ളയിംഗ് സ്കോഡിലെ ഉദ്യോഗസ്ഥയെ നീലഗിരി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനാന്തര ചെക്ക് പോസ്റ്റിൽ മതിയായ പരിശോധനയില്ലാതെ വാഹനവ്യൂഹം കടത്തിവിട്ടതിനാണ് നടപടിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. മാധ്യമ റിപ്പോർട്ടുകളെയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ രാജ്യസഭാംഗമായ കൻവർ ദീപ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള അൽക്കെമിസ്റ്റ് ഗ്രൂപ്പ് കമ്പനിയുടെ 29 കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി പിടിച്ചെടുത്തു. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലുമുള്ള ഫ്ളാറ്റുകളും ഭൂമിയും കമ്പനിയുടെ വിമാനവും ഇതിലുൾപ്പെടുന്നു. ഫ്ളാറ്റുകളും വില്ലകളും നൽകാമെന്ന വ്യാജ വാഗ്ദാനം നൽകി നിക്ഷേപകരിൽ നിന്ന് 1800 കോടിയിലധികം രൂപ സമാഹരിച്ച കേസിലാണ് ഇഡിയുടെ നടപടി. ഈ കേസിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ 10 കോടിയിലധികം രൂപയും ഇഡി അടുത്തിടെ കണ്ടുകെട്ടിയിരുന്നു. നാഗാലാന്റിൽ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ മത്സരരംഗത്തുള്ളത് 3 പേർ. ഒരു സീറ്റാണ് സംസ്ഥാനത്തുള്ളത്. നാഷണലിസ്റ്റ് പ്രോഗ്രസീവ് പാർട്ടിയുടെ ഡോക്ടർ ചുംബൻ മുറി, കോൺഗ്രസിന്റെ എസ് സുപോങ് മറൻ ജാമിർ, സ്വതന്ത്ര സ്ഥാനാർത്ഥി ഹൈത്തിങ് തുങ്കെ ലോത എന്നിവരാണ് മത്സരിക്കുന്നത്. പീഡാനുഭവങ്ങൾക്കൊടിയിൽ കുരിശിലേറ്റപ്പെട്ട യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിൽ ലോകം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിജയം ഉദ്ഘോഷിക്കുന്ന ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ പുലർച്ചെ മുതൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷവും ഉണ്ടായിരുന്നു. കുരിശുമരണത്തിനുശേഷം കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ക്രിസ്തു 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റത്തിന്റെ മാനവകുലത്തിനാകെ പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും അടയാളമായാണ് കരുതുന്നത്. ഓശാന ഞായറിനാരംഭിച്ച വിശുദ്ധ വാരത്തിന് ഈസ്റ്ററോടെ സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈസ്റ്റർ ആശംസ നേർന്നു. ത്യാഗത്തിന്റെയും ക്ഷമയുടെയും സന്ദേശം പകരുന്ന ഈസ്റ്റർ സത്യം അനശ്വരമാണെന്നും ഓർമ്മിപ്പിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. സമൂഹത്തിൽ ഐക്യത്തിന്റെ സന്ദേശം ആഴത്തിലാകട്ടെയെന്ന് പ്രധാനമന്ത്രി ട്വീറ്റിൽ പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വർഷത്തിലേക്ക്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് നാളെ തിരുവനന്തപുരം ആകാശവാണി അങ്കണത്തിൽ തുടക്കമാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1943 ആരംഭിച്ച തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ 1950 ഏപ്രിൽ 1 ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പരിധിയിൽ വരുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിൽ നാടകങ്ങൾ, കലാസാഹിത്യ സദസ്സുകൾ, കവിയരങ്ങുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, കാർഷിക മേളകൾ തുടങ്ങിയവ ഉണ്ടാകും. ഒപ്പം ആകാശവാണി മുൻ ജീവനക്കാരും വിവിധ പരിപാടികളിൽ അതിഥികളായി എത്തും. കൂടാതെ 1950 മുതൽ 2024 വരെയുള്ള ആകാശവാണിയുടെ വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം ചെയ്യും.
മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യത്തിന്. ക്രൊയേഷ്യയുടെ ഇവാൻ ഡോഡിക്, അമേരിക്കയുടെ ഓസ്റ്റിൻ ക്രാജിക് സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. സ്കോർ 6-7, 6-3, 10-6. ഐപിഎല്ലിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ 8 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിന് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റിന് 178 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. സ്പെയിൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ മാഡ്രിഡ് മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ എൻ സിക്കി റെഡ്ഡി, ബി സുമിത് റെഡ്ഡി സഖ്യം പുറത്ത്. സെമിയിൽ ഇന്തോനേഷ്യൻ സഖ്യത്തോട് 21-17, 21-12 എന്ന സ്കോറിനാണ് പരാജയപ്പെട്ടത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സി മത്സരം സമനിലയിൽ. ജംഷഡ്പൂരിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കേരളത്തിൽ ഇന്നലെ പത്രിക സമർപ്പിച്ചത് 20 പേർ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിൽ ഇന്ന് ഈസ്റ്റർ. ആശംസ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഗാസ മുനമ്പിൽ കുടുങ്ങിയ 9,000-ൽപ്പരം രോഗികളെ ഒഴിപ്പിക്കാൻ ഇസ്രായേലിന്റെ അനുമതി ആവശ്യപ്പെട്ട് ലോകാരോഗ്യ സംഘടന. മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യത്തിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.